മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്
ബുൾസായ് പി കിഷോർ സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് മനോരമ ബുൾസായുടെ പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. പുസ്തകം പരഹസ്തം ഗതം ഗതം, അതാണ് നമ്മുടെ വിഷയം. പേന പുസ്തകം പരഹസ്തം ഗതം ഗതം എന്നാണ് പ്രമാണം. വാസ്തവം പറഞ്ഞാൽ ഈ പ്രമാണം പല രൂപത്തിലും പറയാറുണ്ട്. പുസ്തകം നാരി വിത്തം പരഹസ്തം ഗതം ഗതം എന്നും പറയാറുണ്ട്. അത് നമുക്കിപ്പോൾ തൽക്കാലം പേന പുസ്തകം പരഹസ്തം ഗതം ഗതം എന്ന പ്രമാണം മാത്രമേ നമുക്കിവിടെ പ്രസക്തമായിട്ടുള്ളൂ. അതായത് അന്യൻ്റെ കയ്യിലായാൽ പോക്ക് തന്നെ, അതാണ് ഈ ഗതം ഗതം എന്ന് പറയുന്നത്. പരഹസ്തം ഗതം ഗതം. നോബേൽ സമ്മാനിത കൊളംബിയൻ നോവലിസ്റ്റ് ഗബ്രിയൽ ഗാർസിയ മാർക്കേസ് അവസാന നോവൽ എഴുതി തൃപ്തി വരാതെ കയ്യെഴുത്ത് പ്രതി നശിപ്പിക്കണമെന്ന് രണ്ട് ആൺമക്കളോടും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ഡിമെൻഷ്യ രോഗത്തിൽ മുങ്ങിപ്പോകുന്നത്. ഓർമ്മകളൊക്കെ പോകുന്നതിന് മുമ്പാണ് ഇത് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കരുത്, നശിപ്പിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചത്. മർക്കേസ് 2014 മരിച്ചു. 10 വർഷം കഴിഞ്ഞപ്പോൾ ഒരിക്കലും പ്രസിദ്ധീകരിക്കരുതെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച പുസ്തകം വെളിച്ചം കണ്ടു. അതായത് മക്കളായാലും പരഹസ്തം ഗതം ഗതം. ഓഗസ്റ്റ് വരേക്കും, അതായത് അൺടിൽ ഓഗസ്റ്റ് എന്നാണ് ഈ നോവലിൻ്റെ പേര്. കഥാനായിക അന്ന മഗ്ദലീന വർഷത്തിലൊരിക്കൽ ഓഗസ്റ്റ് 16 അമ്മയുടെ ഓർമ്മദിനത്തിൽ സൗകര്യ കുടീരം സ്ഥിതി ചെയ്യുന്ന കരീബിയൻ ദ്വീപിൽ പോയി പൂക്കളർപ്പിക്കും. ഒരിക്കൽ അവിടെ വെച്ച് അന്തിക്കൂട്ടിന് ഒരാളെ കിട്ടി. അപ്പോൾ ഒരു ദിവസം അവിടെ താമസിച്ചിട്ട് പിറ്റേന്നാണ് വരുന്നത്. അതോടെ അവരുടെ ആന്തരിക ജീവിതം തന്നെ തകിടം മറിയുന്നു. പിന്നെ എല്ലാ വർഷവും അവർ ആ ദ്വീപിൽ പോയി ഈ പൂക്കൾ അർപ്പിക്കാനായിട്ട് പോകുമ്പോൾ ഒരു ദിവസം അവിടെ താമസിക്കും. അവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ കിട്ടുകയും ചെയ്യും. അങ്ങനെ അനേകം ഭൗതിക ആത്മീയ സമസ്യകളുള്ള ഒരു പ്രമേയമാണിത്. അപ്പോൾ അവരൊരു കുടുംബം ആയിട്ട് കഴിയുന്നവരാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടാവുന്നു. നമ്മുടെ വിഷയം ഭൗതിക സാഹിത്യമല്ല, നമ്മുടെ വിഷയം അതിൻ്റെ വാണിജ്യമാണ്. മർക്കേസിന് ശതകോടികളാണ് പുസ്തകങ്ങളിൽ നിന്ന് ലഭിച്ചത്. കൊളംബിയയുടെ കറൻസിയായ പെസോയുടെ 50,000 നോട്ടിൽ മർക്കേസിൻ്റെ പണം പോലും ഉണ്ട്. അവർക്ക് 50,000 നോട്ടൊക്കെ ഉണ്ട്. പണത്തിന് വേണ്ടിയല്ല വലിയ എഴുത്തുകാരൻ്റെ അവസാന നോവൽ എന്ന നിലയിലാണ് പ്രസിദ്ധീകരിച്ചതെന്ന് ആൺമക്കളായ റോഡ്രിഗോയും ഗൊൺസാലോയും ആണയിടുന്നുണ്ടെങ്കിലും ഇതിന് കിട്ടുന്ന വരുമാനം ചില്ലറയല്ല. കാരണം ഈ പുസ്തകം മർക്കേസിൻ്റെ എല്ലാ പുസ്തകങ്ങൾക്കും ഭയങ്കര ഡിമാൻഡാണ്. അദ്ദേഹത്തിൻ്റെ 100 ഇയേഴ്സ് സോളിറ്റ്യൂഡ് 5 കോടി കോപ്പികളാണ് വിറ്റഴിഞ്ഞത്. അപ്പോൾ അത് അത്രയും വലിയ വരുമാനം കിട്ടുന്നതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ. അപ്പോൾ ഇത് പ്രസിദ്ധീകരിച്ചാൽ ഇതിൽ നിന്നും കോടികൾ കിട്ടും. സ്വീഡിഷ് ക്രൈം നോവലിസ്റ്റ് സ്റ്റീഗ് ലാർസൻ ഡ്രാഗൺ ടാറ്റു മില്ലേനിയം സീരീസിൽ 3 പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കും മുമ്പേ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അപ്പോൾ 3 പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ദ ഗേൾ വിത്ത് ഡ്രാഗൺ ടാറ്റു, ദ ഗേൾ ഹു ഹിറ്റ് എ ഹോണസ് നെസ്റ്റ് എന്നൊക്കെ പറയുന്ന ആ സീരീസിലെ പുസ്തകങ്ങളാണ്. മരണശേഷം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ 9 കോടി കോപ്പികളാണ് വിറ്റത്, ഈ 3 പുസ്തകങ്ങളും കൂടിയിട്ട്. സീരീസിൽ 10 പുസ്തകങ്ങൾ ലാർസൻ പ്ലാൻ ചെയ്തിരുന്നെന്നാണ് പറയുന്നത്. അതേ കഥാപാത്രങ്ങളെ വെച്ചിട്ട് ഡേവിഡ് ലാഗർ ക്രാൻസ് എന്ന വേറൊരാൾ 3 എണ്ണം കൂടി എഴുതി. അതായത് അതേ കഥാപാത്രങ്ങളും അതേ പരിസരവും അതേ പ്ലോട്ടും ഒക്കെ വെച്ചിട്ട് ഡേവിഡ് ലാഗർ ഗ്രാൻസ് എന്ന അയാൾ 3 എണ്ണം കൂടി എഴുതി. അതും കാര്യമായിട്ട് വിറ്റുപോവുകയും കോടികൾ വരുമാനം ഉണ്ടാക്കുകയും ചെയ്തു. മലയാളത്തിൽ ന്യൂജൻ പുസ്തകം വായിക്കുന്നില്ലെന്ന പരാതിക്ക് പരിഹാരം പോലെ കുറച്ച് പുസ്തകങ്ങൾ 1,000,000 വിറ്റഴിയുന്നത്. ഇപ്പം ന്യൂജൻ പിള്ളേർ പുസ്തകം വായിക്കുന്നില്ല എന്നൊക്കെയാണല്ലോ പരാതി. ഇൻസ്റ്റയിൽ റീലിട്ടാണ് ഇപ്പോൾ പ്രചാരണം. ഇപ്പോൾ പുസ്തകത്തിൻ്റെയൊക്കെ പ്രചാരണം ഇൻസ്റ്റയിൽ ഒരു റീലിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീലിട്ടിട്ടാണ് ഇതിൻ്റെയൊക്കെ പ്രചാരണം. അഖിൽ ധർമ്മജൻ്റെ റാം കെയർ എഫ് ആനന്ദി, നിമ്ന വിജയൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നീ 2 പുസ്തകങ്ങളും ഭയങ്കര വിൽപ്പനയാണ്. അതിൻ്റെയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെയൊക്കെ റീലൊക്കെ ഉണ്ട്. ഒരിക്കലും പുസ്തകം വായിക്കുന്ന പിള്ളേരൊക്കെ ബുക്ക് സ്റ്റോറിൽ ചെന്നിട്ട് ചോദിച്ച് വാങ്ങണം. ഒരു പക്ഷേ പിയർ പ്രഷർ ആയിരിക്കാം കാരണം. കൂട്ടുകാരൊക്കെ വായിച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്കും വായിക്കണം എന്നുള്ള താല്പര്യമായിരിക്കും കാരണം. ഈ തേച്ചിട്ട് പോയ പ്രണയകഥയ്ക്ക് എന്നും മാർക്കറ്റുണ്ട്. അതായത് പഴയ നഷ്ടപ്രണയം, കാമുകി കളഞ്ഞിട്ട് പോയി, അല്ലെങ്കിൽ കാമുകൻ ചതിച്ചു, ഇതൊക്കെയാണല്ലോ ഈ ഇത്തരം കഥകൾ. അതിനെ പുതിയ വാക്കാണ് തേച്ചിട്ട് പോയി എന്നുള്ളത്. പണ്ടിങ്ങനെ ഒരു വാക്കില്ലായിരുന്നു. അപ്പോൾ തേച്ചിട്ട് പോയ പ്രണയകഥയ്ക്ക് ഇപ്പോഴും നല്ല മാർക്കറ്റുണ്ട്. പ്രശസ്ത കഥാകൃത്ത് എൻ മോഹനൻ 1997 എഴുതിയ നോവൽ ഒരിക്കൽ എന്നാണ് ആ നോവലിൻ്റെ പേര്. നോവലല്ല, സോറി, ഒരു ആത്മകഥാപരമായ ഒരു ഓർമ്മക്കുറിപ്പുകളാണത്. ഒരിക്കൽ വീണ്ടും പ്രസിദ്ധീകരിച്ചപ്പോൾ നോവൽ പോലെ വായിച്ചു പോകാതെ. അപ്പോൾ അന്നും ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ഇട്ടു, അത് ഭയങ്കര ഹിറ്റായി. അത് പെട്ടെന്ന് ഹിറ്റായിട്ട് 25 പതിപ്പുകളായിട്ടുണ്ട് ആ ഒരൊറ്റ പുസ്തകത്തിന്, ഒരിക്കൽ എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും വാങ്ങി വായിക്കുകയാണ്. അത് ലബ്ധ പ്രതിഷ്ഠനായാൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, കോടികളാണ് അഡ്വാൻസ് പോലും പുസ്തകത്തിന്. അതായത് പുസ്തകം എഴുതണമെന്നില്ല, ഭാവിയിൽ ഇയാളുടെ ഈ ഓതർക്ക് എന്തുമാത്രം മാർക്കറ്റുണ്ട്, എത്ര 100,000 പുസ്തകങ്ങൾ വിൽക്കാം എന്നൊക്കെ അവർക്കൊരു കണക്കുണ്ട് പബ്ലിഷർക്ക്. അതനുസരിച്ച് അവർ അഡ്വാൻസ് കൊടുക്കും. 1 കോടിയൊക്കെ അഡ്വാൻസ് കിട്ടുന്ന ഒരുപാട് പേരുണ്ട് ഇന്ത്യയിൽ തന്നെ. അങ്ങനെ ഈ ഭാവിയിൽ പുസ്തകം വിറ്റ് കിട്ടാൻ പോകുന്ന റോയൽറ്റിയിൽ നിന്നുള്ള അഡ്വാൻസ് വാങ്ങി, അതുകൊണ്ട് ലോകം മുഴുവൻ കറങ്ങി നടന്ന് പുസ്തകം എഴുത്താകുമ്പോൾ എവിടെ ഇരുന്നു എഴുതാം, ഏത് ഹോട്ടലിൽ ഇരുന്നു എഴുതാം, ഏത് രാജ്യത്ത് പോയിട്ട് എഴുതാം, അങ്ങനെ കറങ്ങി നടന്നാണ് ഇവർ പുസ്തകങ്ങൾ എഴുതുന്നത്. ഇതിനകത്തൊരു പ്രത്യേകതയുള്ളത്, പല എഴുത്തുകാർക്കും ഇങ്ങനെ റോയൽറ്റിന്ന് അഡ്വാൻസ് കൊടുത്തിട്ട് അവർക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ പുസ്തകം തീർത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ റോയൽറ്റി തിരിച്ചു കൊടുക്ക ഈ റോയൽറ്റി അഡ്വാൻസ് തിരിച്ചു കൊടുക്കേണ്ടി വന്ന കേസുകളും ഉണ്ട്. താങ്ക് യു.
മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.